ഓസ്ട്രേലിയയിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നതിന് വേണ്ടി ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ നിയമം പാസാക്കിയിരിക്കുന്നു. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ പ്രദേശത്തോ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നത്. ഇത് സംബന്ധിച്ച് മലയാളികൾക്ക് സ്വാഭാവികമായും രണ്ടഭിപ്രായം ശക്തമായി തന്നെയുണ്ട്. ഇന്ത്യയിൽ തന്നെയും പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വന്നപ്പോഴെല്ലാം രണ്ടഭിപ്രായം മലയാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഓസ്ട്രേലിയൻ മലയാളികൾ ഇതേക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള ഒരു ചർച്ചയാണ് നമ്മളിന്നിപ്പോൾ നടത്തുന്നത്. ചർച്ചയിൽ നിന്ന് 4 പേർ നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. സിഡ്നിയിൽ നിന്ന് 2 പേർ, ജെയിംസ് ചാക്കോ, സതീഷ് കുമാർ. മെൽബണിൽ നിന്ന് ജോസ് എം ജോർജ്. നിയമം പാസാക്കിയിരിക്കുന്ന കാൻബറയിൽ നിന്ന് മിഥുൻ അലക്സാണ്ടർ. 4 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. എന്തായാലും ചർച്ച തുടങ്ങും മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത്, സ്വവർഗ ലൈംഗികത ശരിയാണോ തെറ്റാണോ എന്ന ഒരു ചർച്ചയിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ പോകുന്നില്ല. അതിന്റെ ധാർമ്മികമായ വശങ്ങളിലേക്കോ ഒന്നും തന്നെ പോകുന്നില്ല. മറിച്ച് സ്വവർഗ വിവാഹം അതിനെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിലേക്ക് മാത്രമാണ് നമ്മൾ കടന്നു പോകുന്നത്. ശ്രീ ജെയിംസ് ചാക്കോ, സ്വവർഗ വിവാഹം അംഗീകരിക്കാനായി നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ഈ വിവാഹം, സ്വവർഗ പ്രേമികൾ തമ്മിലുള്ള വിവാഹത്തെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ?
എന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിയമം പാസാക്കിയതിനെ വളരെയധികം അനുകൂലിക്കുന്ന തീരുമാനമാണ് എന്റെ ഭാഗത്തു നിന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ പല സമൂഹങ്ങളിലും ഈ സ്വവർഗത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നത് വളരെയധികം അംഗീകരിക്കപ്പെടുകയും അത് ഒരു പതിവായി തീർന്നിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് ഇത്തരത്തിൽ ഒരു നിയമപരമായി അത് അവരുടെ വിവാഹം കൂടെ അംഗീകരിക്കുന്നത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
തീർച്ചയായും. ശ്രീ മിഥുൻ അലക്സാണ്ടർ, കാൻബറയിലാണ് ഇപ്പോൾ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. കാൻബറക്കാരൻ എന്ന രീതിയിൽ കൂടി താങ്കളുടെ അഭിപ്രായം എന്താണ്?
എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, വിവാഹം എന്ന് പറയുന്ന ഒരു ഒരു വ്യവസ്ഥയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു വ്യവസ്ഥയാണ്. അപ്പൊ അത് മാറ്റുന്നതിനകത്ത് ഇവിടെ ഇപ്പൊ ACT ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് അത് പാസ്സാക്കിയത്. പക്ഷെ ഓസ്ട്രേലിയയിൽ അതിന്റെ റൈറ്റ് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷണലി ഫെഡറൽ ഗവൺമെന്റിനാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉള്ളത്. സോ ഇപ്പം വിവാഹം നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഡിഫറൻസ് ആവും അത്. അതാണ് എന്റെ ഒരു ഒരു പോയിന്റ്.
തീർച്ചയായും. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ താങ്കൾ സ്വവർഗ വിവാഹത്തെ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അപ്പോൾ രണ്ടഭിപ്രായം തുടക്കം തന്നെ വന്നിരിക്കുന്നു. എന്തായാലും ഇതിന്റെ നിയമവശം ഇപ്പോൾ ഓസ്ട്രേലിയൻ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതി അതിൽ എന്തായാലും വാദം കേട്ടൊരു തീരുമാനമെടുക്കും. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ശ്രീ ജോസഫ് ജോർജ്, രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞു, താങ്കൾക്ക് എന്താണ്, സ്വവർഗ വിവാഹത്തെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ?
സ്വവർഗ വിവാഹത്തെ ഒരു വിധത്തിലും ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ്. അവർ ഒരുമിച്ച് ജീവിക്കുവാനും സന്താനപുഷ്ടിയുള്ളവരാകാനും അങ്ങനെ ഭൂമിയിൽ നിറഞ്ഞു നിന്ന് അതിനെ കീഴടക്കുവാനും വേണ്ടി മാത്രമാണ് മനുഷ്യന്റെ ഒരു വിവാഹം എന്ന് പറയുന്നത്. അത് സ്ത്രീയും പുരുഷനും തമ്മിൽ ഉള്ള ഒരു പ്രകൃതി നിയമമാണ്. ജെയിംസ് ചാക്കോ പറയുന്ന ആ ഒരു കാര്യത്തോട് എനിക്ക് ഒരു വിധത്തിലും യോജിപ്പില്ല. പൂർണ്ണമായിട്ടും സ്വവർഗരതി അനുഭവിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ വിഭാഗത്തെ പൂർണ്ണമായിട്ടും മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് സമൂഹത്തെ നല്ല രീതിയിൽ വാർത്തെടുക്കുന്ന ഒരു സമീപനം സൃഷ്ടിക്കാൻ ഉതകുന്ന കാര്യമല്ല. അവർക്ക് കുട്ടികൾ ഉണ്ടാവണം, അവർ സമൂഹത്തിന്റെ വഴിത്താരയിൽ വരണം, അവർ രാജ്യത്തിന് തന്നെ മാതൃകയാകേണ്ട ഒരു ഒരു സമൂഹമായി വളരേണ്ട ഒരു ഒരു സാഹചര്യമാണ് ഈ രാജ്യത്തുള്ളത്.
വ്യക്തമായ ഒരു നിലപാട് താങ്കൾ എന്തായാലും തുടക്കത്തിൽ പറഞ്ഞു. നമുക്ക് അതിലേക്ക് ചർച്ചയിലേക്ക് കൂടുതൽ വരാം. ശ്രീ സതീഷ് കുമാർ, താങ്കളുടെ അഭിപ്രായം കൂടി തുടക്കത്തിൽ എന്താണ് നിലപാട് എന്ന രീതിയിലുള്ള അഭിപ്രായം കൂടി പറയാം.
എന്റെ നിലപാട്, ഞാനത് ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ ഞാനത് അംഗീകരിക്കുന്നുണ്ട്. അതാണ് എന്റെ നിലപാട്. കാരണം ഒരു സാംസ്കാരികവും മതപരവുമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്കപ്പുറത്തേക്ക് കുറച്ചുകൂടെ വിശാലമായ രീതിയിൽ ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും എന്താ പറയുന്നത് വിവേചനവും അതൊക്കെ കണക്കുകൂട്ടുമ്പോൾ തീർച്ചയായും അവർക്ക് നിയമപരമായ ഒരു പരിരക്ഷ അതിപ്പം വിവാഹത്തിലൂടെയെങ്കിൽ അങ്ങനെ കിട്ടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ.
വളരെ വ്യക്തമായി ഒരുപാട് പോയിന്റ്സ് ചൂണ്ടിക്കാട്ടി തന്നെ തുടക്കത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പലരും ചൂണ്ടിക്കാണിച്ചത് വിവാഹം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം, ആ അർത്ഥത്തെ സ്വവർഗ വിവാഹങ്ങൾ ഇല്ലാതാക്കുന്നു എന്നാണ് സ്വവർഗ വിവാഹത്തെ എതിർക്കുന്നവർ പറയുന്നത്. ശ്രീ ജെയിംസ് ചാക്കോ, ഇതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും?
വിവാഹം എന്നതിന്റെ ഡെഫിനിഷൻ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമെന്ന ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇത്തരത്തിൽ സ്വവർഗത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്നതോ അതോ പരസ്പരം ഇഷ്ടപ്പെടുന്നതോ അത് അവരുടെ ജനിതകപരമായോ അല്ലെങ്കിൽ ബയോളജിക്കലോ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇരിക്കെ അവർക്ക് എങ്ങനെ മറ്റുള്ള ഇപ്പം ഒരു സ്ത്രീയെ തന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഒരു പുരുഷനെ തന്നെ സ്നേഹിക്കുന്നു എന്നത് ഇത്തരത്തിലുള്ള ഒരു കാരണം കൊണ്ടായതുകൊണ്ട് അവരെ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റിലൂടെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷനിലൂടെ അവരെ നേരെയാക്കി എടുക്കാനും നമുക്ക് ഒക്കുകയില്ല. പിന്നെ നമുക്ക് ചെയ്യുവാനുള്ളത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണ്, സ്ത്രീയും പുരുഷനും മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നൊക്കെ പറയുന്ന ഇതേ അളവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള സൃഷ്ടികളും ഉണ്ടായല്ലോ, അതിനെന്ത് സാധൂകരണം നമുക്ക് കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കാനല്ലാതെ നമുക്ക് വേറെ വഴിയില്ല.
തീർച്ചയായും ശ്രീ ജോസൺ ജോർജ്, താങ്കളാണ് ഈ വിഷയം ഇത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇത് മനുഷ്യന്റെ ഒരു യാഥാർത്ഥ്യമാണ് സ്വവർഗ പ്രണയം എന്ന് പറഞ്ഞത്. ഇത് അടുത്ത കാലത്ത് തുടങ്ങിയതല്ല, ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ സ്വവർഗ പ്രണയം നമ്മൾ പല കഥകളിലും വായിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ട് അതിനെ ഈ കാലഘട്ടത്തിലും ഒഴിച്ചു നിർത്തണം? അത് ആ വിഷയമാണ് ജെയിംസ് ചാക്കോയും ചോദിക്കുന്നത്.
ഞാൻ അവർക്ക് പൂർണ്ണമായ ഒരു അംഗീകാരം കൊടുത്തുകൊണ്ട് തന്നെ പറയാം, ശാസ്ത്രീയമായി യാതൊരു തെളിവുകളോ കണ്ടുപിടുത്തങ്ങളോ ഈ ഒരു സ്വവർഗ കല്യാണത്തിന് ഇതുവരെ പൊതുസമൂഹത്തിൽ കണ്ടെത്തിയിട്ടില്ല. തന്നെയല്ല, ചെറിയൊരു ശതമാനത്തിന് വേണ്ടി നൂറ്റാണ്ടുകൾ പഴക്കമും പാരമ്പര്യവുമുള്ള വിവാഹം എന്ന നല്ല കാഴ്ചപ്പാടിനെ നമ്മൾ തകർത്തെറിയുന്ന ഒരു സമീപനമാണ് ഈ ഒരു ബില്ലിലൂടെ നാം
കാണുന്നത്. ഞാൻ അതിലൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. കാരണം നമ്മൾ എല്ലാ മേഖലകൾ എടുക്കുമ്പോഴും ന്യൂനപക്ഷങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണം, അവർക്കുള്ള അവകാശങ്ങളും നൽകണം എന്ന് തന്നെയല്ലേ പറയുന്നത്?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുടെ അവകാശങ്ങളൊക്കെ നമ്മൾ എല്ലാം സംരക്ഷിക്കപ്പെടണം, അതിലൊന്നും നമ്മൾക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു അനാരോഗ്യപരമായ ഒരു പ്രശ്നമാണ്. കാരണം നമുക്ക് ഇതിനകത്ത് അടുത്ത കാലത്ത് നടത്തിയ പല പഠനങ്ങളും ഈ ഹോമോസെക്ഷുവൽ ആളുകളിൽ HIV ബാധിതരുടെ എണ്ണം പോലും 15% വരെ കൂടുതൽ കാണപ്പെട്ടതായി നമ്മൾ കാണുന്നു. കൂടാതെ അതിന്റെ വർധനയിൽ പോലും വളരെ വ്യതിയാനം ഉണ്ടാകുന്നു. UN നേതൃത്വത്തിൽ നടത്തിയ ഒരു സെന്റർ ഫോർ പബ്ലിക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിന്റെ പഠനത്തിൽ പോലും സ്വവർഗ വിവാഹക്കാരുടെ ഇടയിൽ എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ വളരെ വർദ്ധിച്ചു വരുന്നതായി ക്രൈസ്ബെയർ എന്ന പ്രൊഫസർ പോലും പറയുന്നു. ഞാൻ പറഞ്ഞ എന്നു വെച്ചാല് ഈ ഒരു സമീപനം തുടർന്നാല് അത് ഭാവിയില് നമ്മുടെ ഒരു കുടുംബജീവിതത്തിൽ വരേണ്ടതായ ഒരു നല്ല സാഹചര്യം, നല്ല ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടും എന്നാണ് എന്റെ അഭിപ്രായം.
ശ്രീ സതീഷ് കുമാർ, വളരെ വ്യക്തമായ ഒരു അഭിപ്രായമാണ് ജോസം ജോർജ് ചില കണക്കുകൾ വരെ അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കുടുംബം അല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഇത് എത്രത്തോളം തടസ്സമാകും? ഇത്തരം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ താങ്കളെപ്പോലുള്ളവർ എങ്ങനെ അതിനെ എതിർക്കും?
എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാല്, ഇപ്പം ഒരു ഇങ്ങനെ ഒരു നിയമം വന്നതുകൊണ്ട് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മാരേജ് സിസ്റ്റത്തിനെ അത് ബാധിക്കും എന്ന് എനിക്ക് അഭിപ്രായമല്ല. കാരണം ഇത് നമ്മളുടെ സമൂഹത്തിൽ അറിഞ്ഞോ അറിയാതെയോ പണ്ടേ ഉണ്ട്. നമ്മൾ ഇതിനെ പറ്റി കേൾക്കുന്നതിന് പോലും മുമ്പേ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പണ്ട് എത്രയോ പണ്ട് ജീവിച്ചിരുന്ന മൈക്കലാഞ്ചലോ ലിയാനോ ഡാവിഞ്ചി ഒക്കെ പോലുള്ള ചിത്രകാരന്മാർ പോലും സ്വർഗപ്രേമികളാണെന്നൊക്കെയുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ ഇതുണ്ട്. ഒരു ഇപ്പൊ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് ഇതിനോ ഈ സ്വവർഗ ബന്ധങ്ങളോടുള്ള ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ആഗോള തലത്തിൽ മാറി വരുന്നുണ്ട്. അത് കുറെ സംഘടനകൾ അവരെ അനുകൂലിച്ചു ഒക്കെ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പെടുന്ന ആളുകളുടെ ഒന്നും ഒരു തെറ്റല്ല അവരിങ്ങനെ ആയി പോകുന്നത്. എന്തുകൊണ്ടാണ് ഒരാൾക്കൊരു പർട്ടിക്കുലർ സെക്ഷുവൽ ഓറിയന്റേഷൻ വരുന്നതെന്ന് ഇന്നുവരെയും സയൻസിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കൂടുതൽ ആളുകളും പറയുന്നത് എന്തെങ്കിലും ജനറ്റിക്കലായിട്ടുള്ള അവർക്കൊരു ഫാക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളായിരിക്കാം, അവർ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യങ്ങളായിരിക്കാം. ഇത് രണ്ടും ആണ് കൂടുതൽ പറഞ്ഞു നിൽക്കുന്ന ഒരു തിയറി. അതായത് നമ്മൾ ഇവരെ എന്തിന്റെ പേരിലാണോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് അത് അവരുടെ തെറ്റല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു 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 ഒരാളും അയാളുടെ പാർട്ണർ അവർ രണ്ടുപേരും പ്രായപൂർത്തി ലീഗലി പ്രായപൂർത്തി ആയവരാണെങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ള ഒരു അവരുടെ ഓറിയന്റേഷൻ വെച്ചിട്ട് അവർക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള കാര്യങ്ങളിലെ റെസ്ട്രിക്ഷൻ വരുന്നത് എന്തോ അത്ര ആരോഗ്യകരമാണെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഇപ്പൊ തന്നെ അറിയാം, നമ്മൾ ഇങ്ങനെയുള്ള ചർച്ചകൾ കൂടുതൽ കൂടുതൽ വരുമ്പോഴാണ് കൂടുതൽ ഒരു സമൂഹത്തിൽ ഇത്തരം ആൾക്കാരുണ്ടെന്ന് നമ്മൾ കൂടുതൽ അറിയുന്നത്. കാരണം ഇന്ത്യയിൽ പോലും നമുക്കറിയാം, നമ്മൾ അത്രയ്ക്ക് യാഥാസ്ഥിതികരാണെന്ന് പൊതുവെ ഒരു ധാരണയുള്ളതാണ് ഇന്ത്യൻ സമൂഹം. അവിടെ പോലും കോടതിയുടെ ഒരു ചെറിയ പരാമർശം ഇതിനെപ്പറ്റി അനുകൂലമായി വന്നപ്പോൾ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ധാരാളം ആളുകൾ പുറത്തു വന്നു തങ്ങൾ സ്വവർഗാനുരാഗികളാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളത്. കാരണം അത് അതായത് നമ്മുടെ ഇടയിലൊക്കെ ഇവർ നമ്മളറിയാതെ ജീവിക്കുന്നുണ്ട്.
വ്യക്തമാണ് വ്യക്തമാണ് ശ്രീ സതീഷ് കുമാർ. ശ്രീ മിഥുൻ അലക്സാണ്ടർ, ഇപ്പോൾ സതീഷ് പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്, അതിനെ നമ്മൾ തെറ്റായി കണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ വിവേചനം കാണിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് സതീഷ് കുമാർ ചോദിക്കുന്ന ഒരു ചോദ്യം. രണ്ടാമത്തേത്, അദ്ദേഹം പറഞ്ഞത് സാധാരണ രീതിയിലുള്ള സ്ത്രീ പുരുഷ വിവാഹങ്ങളെ അതുവഴി ഉണ്ടാകുന്ന സമൂഹത്തെ ഒരു തരത്തിലും ഇത് ബാധിക്കുന്നില്ല, എങ്ങനെ മറുപടി പറയും?
ആ, ഇതിൽ പറയാനുള്ളത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ത്രീയും പുരുഷനും ആണെന്നുള്ളതാണ് ഡെഫിനേഷൻ. അതിലാണ് ഐ എം കമ്മിങ് ഫ്രം ദാറ്റ് ആംഗിൾ. പിന്നെ അടുത്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം സെയിം സെക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ദെയർ റിലേഷൻഷിപ്പ്, അത് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സിവിൽ യൂണിയൻ. സോ അതിന് കിട്ടാനുള്ള, അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, അതിനെ റെക്കഗ്നൈസ് ചെയ്യുക, അവരിൽ നിന്നുള്ള വ്യക്തിയെ അവർ, വി ആർ അക്സെപ്റ്റിംഗ് ഇറ്റ്, ദർ ഇസ് നോ ഇഷ്യൂസ് ഇൻ ദാറ്റ്. പക്ഷേ ഈ വിവാഹം എന്നുള്ള ഒരു 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 ഇത് വരുമ്പോൾ, അപ്പൊ അത് സ്ത്രീയും സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ പുരുഷനോ അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്, അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ട് മാരി ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഡിഫറൻസ് വരുമല്ലോ. ആ ഒരു ഡിഫറൻസ് നമ്മൾ
എന്ത് തരത്തിലുള്ള ഡിഫറൻസ് ആണ് അവിടെ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കാരണം അതുകൊണ്ട് സാധാരണ രീതിയിൽ വിവാഹം കഴിച്ചിരിക്കുന്നവർക്ക് എന്ത് തരത്തിലുള്ള മാറ്റം ഉണ്ടാകും, എന്ത് തരത്തിലുള്ള ദോഷമുണ്ടാകും?
അപ്പൊ നമ്മൾ കഴിച്ചിരിക്കുന്ന വിവാഹമാണോ, അതാണ് എന്റെ ചോദ്യം. അപ്പൊ സ്ത്രീയും സ്ത്രീയും പുരുഷനും പുരുഷനും കഴിച്ചിരിക്കുന്ന ഒരു ആ ഒരു റിലേഷൻഷിപ്പിന് അതിന് നമ്മൾ മാരേജ് എന്നുള്ള വാക്ക് കൊടുക്കുകയാണെങ്കിൽ, വിവാഹം പറയുവാണെങ്കിൽ, അപ്പൊ പിന്നെ പുരുഷനും സ്ത്രീയും തമ്മിൽ ചെയ്യുന്നതിന് അതിനും നമ്മൾ വിവാഹം. വാട്ട് ഇസ് ദി ഡിഫറൻസ്?
ശ്രീ സതീഷ് കുമാർ എന്താ മറുപടി പറയാനുള്ളത്?
അതായത് അത് അതിൽ ഞാൻ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു നമ്മൾ കേട്ടു, ശരിയാണ്, നമ്മൾ കേട്ടു വളർന്ന ഒരു വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്നുള്ള വസ്തുത നമ്മൾ കണക്കാക്കുമ്പോൾ, കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഫെയർ ആയിട്ടുള്ള ഒരു ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഒരാൾ അയാൾക്ക് ഇഷ്ടമുള്ള ലൈഫ് പാർട്ണറെ ലീഗലി സെലക്ട് ചെയ്യുന്നതിൽ അത് തെറ്റു പറയാൻ പാടില്ല എന്നുള്ളതാണ്.
ഞാൻ പറയുന്നത് അതിനകത്തൊരു ഡെഫിനിഷൻ സിവിൽ യൂണിയൻ എന്നാണ് വേറെ പല കൺട്രീസിലും അവരത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിവാഹം 90% ഓഫ് ദ പോപ്പുലേഷൻ സ്ത്രീയും പുരുഷനും ആണ് കഴിക്കുന്നത്. ആ ടേം അവിടെ തന്നെ നിൽക്കട്ടെ. ഈ പുതിയ റിലേഷൻഷിപ്പിനെ നമ്മൾ അംഗീകരിക്കുന്നതിന് സിവിൽ യൂണിയനോ അല്ലെങ്കിൽ അതായത് അതിൻ്റെതായ ഉചിതമായ ഒരു വാക്ക് അത് എടുത്ത് അത് യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുക.
ഞാൻ അതുമായി ബന്ധപ്പെട്ട് താങ്കളെ അനുകൂലിക്കുന്ന ജോസഫ് ജോർജിനോട് ചോദിക്കട്ടെ. ഈ ഒരു താങ്കൾ പറഞ്ഞ ഒരു വിഷയത്തിൽ വിവാഹം എന്ന വാക്കിന്റെ ഒരു പ്രശ്നം ഉണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വിവാഹിതരായവർക്ക് മാത്രം ലഭിക്കുന്ന പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. ഒരു കുടുംബത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും വരുമാനം കണക്കിലെടുത്താണ് പലപ്പോഴും പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നത്. സ്വവർഗ പ്രണയികളായിട്ടുള്ള രണ്ട് പേർ അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് അവർക്കെതിരെയുള്ള വിവേചനമാണ് എന്നാണ് ഈ സ്വവർഗ വിവാഹത്തെ അനുകൂലിക്കുന്ന പലരും പറയുന്നത്. അത് സ്വാഭാവികമായും ആ ഒരു വിവേചനത്തെ, വിവാഹം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ വിവേചനം അവർക്കെതിരെ കാണിക്കാൻ കഴിയുമോ ശ്രീ ജോസഫ് ജോർജ്?
ഇല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇവർക്ക് കൊടുക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും, ഇവർക്ക് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് ഉറപ്പാക്കിക്കൊണ്ട് ആ ഒരു സമീപന രീതിയിലേക്കാണ് അവർ പോകേണ്ടത്. അല്ലാതെ ഇത് തന്നെ ഒരു പ്രത്യേക വിവാഹം എന്ന ഒരു സെറ്റിൽമെന്റ് ഏർപ്പെടുത്തി കൊടുക്കുകയും അതിനൊരു നിയമം പാസാക്കുകയും ചെയ്യുമ്പോൾ ഭാവിയിൽ അത് നമ്മളുടെ വരും തലമുറയെ ഒരു ഒരു ചീത്ത വഴിക്ക് നയിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. വിവാഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്സ് മാത്രമല്ല, കാരണം അവർക്ക് പിന്നീടുള്ള ഒരു ലോങ് ലൈഫ് ഉണ്ട്. അതിനകത്ത് ഒരു സ്ത്രീയും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ചാലും അല്ലെങ്കിൽ പുരുഷനും പുരുഷനും തമ്മിൽ വിവാഹം കഴിച്ചാലും ആ ഒരു അവർക്ക് കിട്ടേണ്ടതായ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. ഗവൺമെന്റ് ആനുകൂല്യം മാത്രമല്ല ഇതിനകത്തൊരു കാര്യം. ഇതിനകത്ത് അവർക്ക് കിട്ടേണ്ട ഒരു ജീവിതത്തിന്റെ കാര്യങ്ങളുണ്ട്, അവർക്ക് കുട്ടികളുണ്ടാവുമ്പോൾ അവർക്കുണ്ടാവുന്ന ആസ്വാദകരമായ മറ്റു കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഇവർ ചില ആളുകൾ ഇതിനകത്ത് ചില ഗേമാരിയിൽപ്പെട്ടവർ കുട്ടികളെ ദത്തെടുക്കുന്ന ഒരു സമീപനം ഉണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ആ ഒരു രീതി വരുമ്പോൾ അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട ബഹുമാനവും അല്ലെ അവർക്ക് കിട്ടേണ്ട ആ സ്നേഹവും ആ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹത്തിൽ വേറൊരു സമൂഹത്തെ അല്ലെങ്കിൽ വേറൊരു കാഴ്ചപ്പാട് വരുന്ന ആളുകളെ വാർത്തെടുക്കുന്ന ഒരു ഒരു തെറ്റായ കീഴ്വഴക്കം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു ഈ നിയമത്തിലൂടെ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.
ശ്രീ ജെയിംസ് ചാക്കോ, വളരെ പ്രസക്തമായ ഒരു പോയിന്റ്, കാരണം സ്വവർഗവിവാഹത്തെ എതിർക്കുന്നവർ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു പോയിന്റ് ആണ് ശ്രീ ജോസഫ് ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. സ്വവർഗവിവാഹത്തിൽ ഏർപ്പെടുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം, ദത്തെടുക്കേണ്ടി വരുന്നു, അതിൽ നിന്നുണ്ടാകുന്ന സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ അല്ലെങ്കിൽ അത്തരമൊരു വിഷയത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും?
സ്വവർഗ വിവാഹത്തിൽ ഏർപ്പെടുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ളത് അത് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ വിവാഹം എന്നത് ആ ഒരു ടെക്നിക്കൽ ടേംസിനെ ചുറ്റിപ്പറ്റി ഇത്ര വിവാദങ്ങളോ അനാവശ്യമായ സംസാരങ്ങളോ ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് അതിന്റെ അഭിപ്രായം. കാരണം ഇത് ഒരു വർഗത്തിൽപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്നത് വളരെ സർവ്വസാധാരണമായിരിക്കുന്ന സ്ഥിതിക്ക് വിവാഹം എന്ന ഒരു ആ ടേമിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമത്തിലൂടെ അവർക്ക് ചില പരിരക്ഷകൾ നൽകുവാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിനപ്പുറമായിട്ട് അതിനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഈ അഡാപ്റ്റേഷന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പിതാവ് അല്ലെങ്കിൽ ഒരാൾ തന്നെ ഒരു കുട്ടിയെ ദത്തെടുക്കുന്ന അനേക അനുഭവങ്ങൾ കാണാൻ സാധിക്കും. അഡാപ്റ്റേഷനെയൊക്കെ ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ നല്ലതാണ് എന്നുള്ളതാണ്. അനാഥരായ കുട്ടികളിൽ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും രണ്ടുപേര് ഒരു കുട്ടിയുടെ സംരക്ഷണത്തിനുണ്ടാകുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അതല്ലേ നല്ലത്?
ശ്രീ ജോസഫ് ജോർജ്, താങ്കളാണ് മറുപടി പറഞ്ഞത്.
തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഇപ്പോൾ ഒരു രണ്ട് പുരുഷന്മാർ ഒരു കുട്ടിയെ ദത്തെടുത്താൽ ഒരു ദത്തെടുക്കുന്ന കുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു സാമീപ്യവും ഈ രണ്ട് പുരുഷന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിനകത്ത് പ്രസക്തമായ വേറെ ചോദ്യം.
ശ്രീ സതീഷ് കുമാർ, ഇതിന് താങ്കൾക്ക് മറുപടി പറയാൻ കഴിയും.
അത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു രണ്ട് പെൺകുട്ടികൾ തമ്മിൽ വിവാഹം കഴിച്ചു, അവർക്ക് ഒരു ആൺകുട്ടി അവർ ദത്തെടുക്കുന്നു, അല്ലെങ്കിൽ രണ്ട് ആണുങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചു പെൺകുട്ടി ദത്തെടുക്കുന്നു. അപ്പൊ അവർ ആ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന ആ ഒരു രീതിയാണ്. അതിപ്പം അതിപ്പോ സാധാരണ കപ്പിളാണെങ്കിൽ പോലും അങ്ങനെ നല്ല രീതിയിൽ കുട്ടികളെ നോക്കാത്തവരുണ്ടാവും. അപ്പം ഇതിൽ അപ്പൊ അതും ഇവർ മാത്രം അങ്ങനെ കുട്ടികളെ നോക്കാൻ അവർക്ക് കഴിവില്ല എന്ന് നമ്മൾ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ എന്ന് പറഞ്ഞ ഒരു അഡോപ്ഷന്റെ ഒരു പോയിന്റ് മാത്രമല്ലല്ലോ ഇതിനകത്ത് മെയിൻ ആയിട്ട്. ഇപ്പം ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവര് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു മൈനർ കമ്മ്യൂണിറ്റി, മൈനർ നമുക്ക് പറയാമെങ്കിലും അത് എണ്ണത്തിൽ നല്ലൊരു എണ്ണം ആൾക്കാരുണ്ട് അവര്. അപ്പൊ അവര് അവരുടെ അല്ലാത്ത തെറ്റുകൊണ്ട് അവര് സമൂഹത്തിൽ അനുഭവിക്കുന്ന വേർതിരിവ്, ഇതുപോലുള്ള പല വേർതിരിവ് കാരണം അവർക്ക് പല മേഖലകളിൽ നിന്നും അവർ മാറി നിൽക്കേണ്ടി വന്നു. അവർക്ക് ആവശ്യത്തിന് മെഡിക്കൽ ഇതുപോലും കിട്ടുന്നില്ല എന്നൊക്കെ, ബെനിഫിറ്റ്സ് പോലും കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള റിപ്പോർട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുന്ന ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടെന്നുള്ള വിവരങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹം, അതായത് അവരുടേതായിട്ട് ചെയ്ത ഒരു തെറ്റുകൊണ്ടല്ല, അവരങ്ങനെയാണ്, അവരുടെ ജനിതകമായ കാരണങ്ങൾ കൊണ്ട് അവരങ്ങനെയാണ്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അവർ നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്ന ആ ഒരു വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സുമായിട്ട് അവർക്ക് ആ ഒരു അട്രാക്ഷൻ ഒരിക്കലും സ്ഥാപിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ പോലെ തുല്യ ദുഃഖിതരായ ആൾക്കാർ തമ്മിൽ ഒന്നിച്ച് താമസിക്കുന്നു. അങ്ങനെയാണ് അവര്. അപ്പൊ അവർ അങ്ങനെ ഒന്നിച്ച് താമസിക്കുമ്പോൾ അവർക്കൊരു സാധാരണ കപ്പിളിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് കിട്ടുക, അത് കൊടുക്കാനായിട്ട് നിയമത്തിന്റേതായ ഒരു പരിരക്ഷ ഉറപ്പാക്കിയേ പറ്റുള്ളൂ. അതിന് മാത്രമാണ്, അതാണ് ഇവിടെ ഒരു ഇങ്ങനെ ഒരു നിയമം വരുന്നതിന്റെ കാരണം. അല്ലാതെ അതൊരിക്കലും മറ്റ് സാധാരണ നമ്മളെ കൺവെൻഷണൽ മാരേജ് സിസ്റ്റത്തെ തകർക്കാനോ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷുവൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ആരുടെ മേത്ത് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല.
ഇപ്പോൾ സതീഷ് കുമാർ പറഞ്ഞതുപോലെ നോർമൽ എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഏതാണ് നോർമൽ ഏത് നോർമൽ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉള്ളത് ശ്രീ മിഥുൻ അലക്സാണ്ടറിനോടാണ് ചോദ്യം. ഓസ്ട്രേലിയ പോലെ ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ അത്തരം വിവേചനങ്ങൾ കുറവായിരിക്കും. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സഹോദരി പോലും ഞാൻ സ്വവർഗപ്രേമിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, വിവേചനങ്ങൾ നേരിടുന്നില്ല. പക്ഷേ ഇന്ത്യ പോലൊരു സമൂഹത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിൽ ഒരാളെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള വിവേചനം ഉണ്ടാകും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, സാമൂഹ്യമായി ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിയും വരും. അതൊക്കെ ഒഴിവാക്കാൻ സ്വവർഗ വിവാഹം പോലുള്ള ഒരു കാര്യം ഒട്ടേറെ അവരെ സഹായിക്കില്ല.
മൈ റെസ്പോൺസ് ഇസ്
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വേറെ പല സോഷ്യൽ ഈവിൽസ് ഉണ്ട്. ആ സോഷ്യൽ ഈവിൽസ് എല്ലാത്തിനും നമ്മൾ യുനോ ദർ ആർ മച്ച് മോർ ഇമ്പോർട്ടന്റ് സോഷ്യൽ ഈവിൽസ് ദാറ്റ് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ യുനോ സാമൂഹ്യ നിലപാടിൽ തന്നെ പോവർട്ടി, പിന്നെ പല കറപ്ഷൻ, ഇങ്ങനെയുള്ള പല ഇഷ്യൂസ് എല്ലാം അവിടെ ഉണ്ട്. ആ ഇഷ്യൂസിനെക്കാളിലും വി ആർ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്. അപ്പൊ അതും ഇതും നമ്മൾ മിക്സ് ചെയ്യുന്നത് തമ്മിൽ അതിന് വലിയ പ്രശസ്തി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ രാജ്യത്തിലും അവരുടെ കൾച്ചറുണ്ട്. ആ കൾച്ചറിനനുസരിച്ചുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചർ ഇസ് എംബഡഡ് ഇൻ ദറ്റ് സിസ്റ്റം. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഉള്ള വേറൊരു സോഷ്യൽ സ്ട്രക്ചറാണ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള സോഷ്യൽ ഈവിൽസ് ഈവൻ റിസർച്ച് വരെ അതിനകത്തുണ്ട്. ആ സോഷ്യൽ സ്ട്രക്ചർ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ എസ്പെഷ്യലി ലോവർ ഇൻകം ക്ലാസ്സിനകത്തുള്ള ആൾക്കാർക്ക് അത് ഒത്തിരി അഫക്ട് ചെയ്യുമെന്നുള്ള റിസർച്ച് തന്നെ പലതും വേറെ സോഷ്യൽ ഈവിൽസിനകത്ത് കാണിച്ചിട്ടുണ്ട്.
ശ്രീ ജെയിംസ് ചാക്കോ, താങ്കൾ ഈ ഒരു ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ?
ഒരിക്കലും മിഥുൻ അലക്സാണ്ടർ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം ഇതിന്റെയൊക്കെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിന് എന്ത് കാരണമാണുള്ളത്? പ്രത്യേകിച്ച് ഈ വിവാഹ മോചനം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയിലും മറ്റും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും നമുക്ക് വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഇന്നത്തെ സോഷ്യൽ സ്ട്രക്ചറിൽ വിവാഹ മോചനം എന്നൊക്കെ പറഞ്ഞ വളരെ സാധാരണ സംഭവമായി. അത് എന്ന് പറഞ്ഞാൽ കാലം മാറുന്നതനുസരിച്ച് മാനുഷികമായ പ്രശ്നങ്ങൾ അധിഷ്ഠിതമായി ചിന്തിക്കുകയും അതിനനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം.
അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ വിവാഹ മോചനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ കൂടിയുണ്ട്. കാരണം അമേരിക്ക ിലെ മസാച്യുസെറ്റ്സിലായിരുന്നു ഒരുപക്ഷെ ആദ്യമായി സ്വവർഗ വിവാഹം അംഗീകരിച്ചുകൊണ്ട് നിയമം കൊണ്ടുവന്നത്. അവിടെ അതിനുശേഷം വിവാഹ മോചനങ്ങളുടെ നിരക്ക് കുറഞ്ഞു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള റെക്കോർഡുകളാണത്. ശ്രീ ജോസഫ് ജോർജ്, സ്വവർഗ വിവാഹം കൂടുതലായി വരുമ്പോൾ വിവാഹ മോചനങ്ങൾ കുറയുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. ഇത് ഒരു വാസ്തവമാണെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ എതിർക്കും?
അതിനകത്ത് വേറൊരു ഘടകം എന്താ വെച്ചാൽ, ഈ സെയിം സെക്സ് മാരേജ് നിയമം പാസാക്കുക വഴി ഈ രാജ്യത്ത്, അല്ലെങ്കിൽ ഏത് രാജ്യം ആ നിയമം പാസാക്കിയോ ആ രാജ്യത്ത് അതിന് ഒരു വഴിമരുന്ന് ഇട്ടു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതിന്റെ ഒരു സാഹചര്യം എന്താന്ന് വെച്ചാൽ, അതിന് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഏത് ഗവൺമെന്റും ഈ നിയമം പാസാക്കിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ ഒരു സമീപനമാണ് ഇതിന്റെ ഒക്കെ ഘടകമായി കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ സെയിം സെക്സ് ജീവിതത്തിൽ ആ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം സെയിം സെക്സ് മാരേജ് ലോ അല്ല ഇവിടെ വേണ്ടത്.
സതീഷ് കുമാർ, എന്തായാലും
പരിരക്ഷയാണ് വേണ്ടത് അവർക്ക്.
ശ്രീ സതീഷ് കുമാർ, എന്തായാലും അദ്ദേഹം സ്വവർഗ പ്രണയികൾക്ക് അതുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ വിവാഹം പാടില്ല എന്ന രീതിയിലാണ് ശ്രീ ജോസഫ് ജോർജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവസാനമായി താങ്കൾക്ക് ഇതിനൊരു മറുപടി കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ സതീഷ് കുമാർ,
അല്ല, അത് ആ ജീവിക്കാനുള്ള അവകാശം അതൊക്കെ അത് ശരിതാണ്. പക്ഷെ അത് നമ്മൾ പുറമേ പറഞ്ഞുകൊണ്ടായില്ലല്ലോ. ഇപ്പൊ അവർ തമ്മിലുള്ള റിലേഷനും കൂടി ഒഫീഷ്യലായിട്ട് നമ്മൾ നിയമപരമായിട്ട് നമ്മൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഒരു അസ് എ കപ്പിൾ അവർക്ക് ആ ഒരു ബെനിഫിറ്റ്സ് ഇപ്പം ഗവൺമെന്റിന്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും കിട്ടുള്ളൂ.
സമയപരിമിതി മൂലം നമ്മൾ ഇപ്പോൾ ഈ ചർച്ച ഇവിടെ നിർത്തുകയാണ്. ഓസ്ട്രേലിയൻ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം വരുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം വന്ന ശേഷം ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താം. അന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാലു പേർക്കും വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ അറിയിച്ചതിന്.
നന്ദി.
താങ്ക് യു. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു.